السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇസ്ലാം ദീനിന്റെ അടിസ്ഥാനങ്ങളായ മൂന്ന് പദവികളെ കുറിച്ചാണ് കഴിഞ്ഞ ദർസുകളിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. ഒരു മുസ്ലിം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ ഓരോ പടികളും ചവിട്ടിക്കേറുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ മൂന്ന് ഘട്ടങ്ങൾ, അല്ലെങ്കിൽ ഇസ്ലാം പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന മൂന്ന് ഘട്ടങ്ങൾ, അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ദർസുകളിൽ നമ്മൾ കേട്ടത്. ഒന്നാമതായി, അവൻ ഇസ്ലാം സ്വീകരിക്കുകയും ഇസ്ലാം കാര്യങ്ങൾ, അതിൻ്റെ അടിസ്ഥാനങ്ങൾ അവൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരികയും വേണം. രണ്ടാമതായി, അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് വരുന്നതിനോടൊപ്പം തന്നെ ഈമാൻ എന്ന പദവിയിലേക്ക് അവൻ എത്തിച്ചേരുകയും ഈമാൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അവൻ ശ്രമിക്കുകയും വേണം. മൂന്നാമത്തെ പദവി, അവസാനത്തെ പദവി, ഇഹ്സാനിൻ്റെ പദവിയാണ്. ഇങ്ങനെ ഇസ്ലാം, ഈമാൻ, എഹ്സാൻ എന്നീ മൂന്ന് പദവികൾ, അവ ഒരു മുസ്ലിമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച് നൽകിയിട്ടുള്ള ശ്രേഷ്ഠമായ പദവികളാണ്. ഇസ്ലാമും ഈമാനും എഹ്സാനുമെല്ലാം നന്മകളാണ്. നന്മകളെ പോലെ തന്നെ അതിനു വിരുദ്ധമായി തിന്മകളുണ്ട്. നന്മകളെക്കുറിച്ച് പഠിക്കുന്നതിനോടൊപ്പം തന്നെ തിന്മകളെക്കുറിച്ചും പഠിച്ചിട്ടില്ലെങ്കിൽ ആ തിന്മകളിലേക്ക് ചെന്നു ചാടാനുള്ള സാധ്യത കൂടുതലാണ്. വിശുദ്ധ ഖുർആനിൽ നന്മകൾ കൽപ്പിക്കുന്നതോടൊപ്പം തിന്മകളിൽ നിന്നുള്ള വിലക്കുമുണ്ട്. സ്വർഗത്തെക്കുറിച്ച് പറയുന്നതോടൊപ്പം നരകത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുണ്ട്. അള്ളാഹു പുറത്തു നൽകുമെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അവൻ കഠിനമായി ശിക്ഷിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ദീനിന്റെ രണ്ടു വശങ്ങൾ, നന്മ പ്രാവർത്തികമാക്കുകയും തിന്മ വെടിയുകയും ചെയ്യുക എന്നത് ഒരാളിൽ പൂർണ്ണമാവുമ്പോഴാണ് അയാൾ ഇസ്ലാമിന്റെ വഴികളിൽ ശരിയായി പ്രവേശിക്കാൻ അയാൾക്ക് സാധിക്കുന്നത്. ഒരാൾ നന്മ മാത്രം മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ തിന്മകളിൽ വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞത്, ഇന്നമ തുൻഖദു ഉറുൽ ഇസ്ലാം ഉർവതൻ ഉർവതൻ ഇദാ നശഅ ഫിൽ ഇസ്ലാം മൻ ലാ യഅറിഫുൽ ജാഹിലിയ. എന്താണ് ജാഹിലിയ കാലഘട്ടം എന്ന് അറിയാത്ത ആളുകൾ ഇസ്ലാമിൽ വളർന്നു വന്നു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ കണ്ണികൾ ഓരോന്നോരോന്നായി അഴിഞ്ഞഴിഞ്ഞു പോകും. ഇസ്ലാം പതുക്കെ പതുക്കെ ഇല്ലാതെയാകും. ജാഹിലിയത്ത് എന്താണ് എന്നറിയാത്ത ആളുകൾ വന്നു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ജാഹിലിയത്ത് എന്താണ് എന്ന് മനസ്സിലാക്കിയവന് അവനാണ് സത്യത്തിന്റെ വില മനസ്സിലാവുകയുള്ളു, ഇസ്ലാമിന്റെ ഗൗരവം തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ശിർക്കിൽ അകപ്പെട്ടതിന് ശേഷം തൗഹീദിലേക്ക് വന്ന ഒരു വ്യക്തിയിൽ തൗഹീദ് മുറുകെ പിടിക്കുന്നതിലുള്ള ശക്തിയും ആവേശവും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിലല്ലാതെ ജനിച്ചു വീഴുകയും ഇസ്ലാമിലേക്ക് പിന്നീട് ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തവൻ, അവന് ഈ ദീനിനോട് വല്ലാത്ത ഇഷ്ടവും ബഹുമാനവും മുസ്ലിമീങ്ങളോടുള്ള ആദരവും നിനക്ക് കാണാൻ കഴിയും. കാരണം അവൻ ഇതിന്റെ വിപരീത ദിശ എന്താണ് എന്ന് മനസ്സിലാക്കിയവനാണ്, എന്താണ് ആ ചെളിക്കുണ്ട് എന്ന് തിരിച്ചറിഞ്ഞവനാണ്. നമ്മൾ പറയാറുണ്ട്, അന്ധത മനസ്സിലാക്കിയവർ, കണ്ണുകാണാത്തവർ, അവർക്കാണ് കാഴ്ചയുടെ വില മനസ്സിലാവുക. നമ്മൾ ഈ അനുഭവിക്കുന്ന ആരോഗ്യത്തിന്റെ വില മനസ്സിലാവുന്നത് അസുഖമായി കിടന്നാലാണ്. ഇങ്ങനെ ഇസ്ലാമിന്റെയും ഈമാനിന്റെയും എഹ്സാനിന്റെയും ഒക്കെ വില ബോധ്യപ്പെടണമെങ്കിൽ അതിന് നേർ വിപരീതമായ, അതിന് നേരെ ഓപ്പോസിറ്റ് ആയ കാര്യങ്ങൾ എന്താണ് എന്നതുകൂടി പഠിക്കണം. ശിർക്ക് പഠിക്കണം, തൗഹീദ് പഠിക്കുന്നതിനോടൊപ്പം കുഫർ എന്താണ് എന്ന് പഠിക്കണം. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നതോടൊപ്പം നിഫാഖ് എന്താണ് എന്ന് പഠിക്കണം. ഈമാൻ എന്താണ് എന്ന് പഠിക്കുന്നതിനോടൊപ്പം തിന്മകൾ എന്തൊക്കെയാണ് എന്ന് പഠിക്കണം. നന്മകൾ പഠിക്കുന്നതിനോടൊപ്പം സഹാബികളിൽ ചിലർ ഹുദൈഫത്ത് ഇബ്നുൽ യമാനി റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയുന്നു, كان الناس يسألون رسول الله صلى الله عليه وسلم عن الخير وكنت أسأله عن الشر مخافة أن يدركني. ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ധാരാളമായി ചോദിച്ചിരുന്നത് നന്മയെക്കുറിച്ചാണ്. എന്നാൽ ഞാൻ അള്ളാഹുവിന്റെ റസൂലിനോട് കൂടുതലും ചോദിച്ചത് തിന്മയെക്കുറിച്ചാണ്. എന്തിനു വേണ്ടിയായിരുന്നു അത്? ആ തിന്മ എന്നെ പിടികൂടുമോ എന്ന പേടി കാരണത്താലായിരുന്നു. അപ്പോൾ തിന്മ മനസ്സിലാക്കേണ്ടതുണ്ട്, നന്മ മനസ്സിലാക്കുന്നത് പോലെ തന്നെ. ചില ആളുകൾ പറയും നന്മ മാത്രം പഠിച്ചാൽ മതി, അതോടുകൂടി തിന്മ ഇല്ലാതെയാകും. അത് വലിയ വഴികേടാണ്, ഇസ്ലാമിന്റെ മാർഗത്തിന് വിരുദ്ധമാണ്. എത്രയെത്ര ആയത്തുകളിലാണ് അള്ളാഹു പറയുന്നത് അമ്റു ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ, നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക. നന്മയെക്കുറിച്ച് പറയുന്നതിനോടൊപ്പം തിന്മയെക്കുറിച്ച് കൂടി പറയണം. അതുകൊണ്ടാണ് ഇനിയുള്ള അധ്യായങ്ങളിൽ നമ്മൾ ഇത്രയും പഠിച്ചതിന്റെ വിപരീതങ്ങളെക്കുറിച്ച് നാം പഠിക്കുന്നത്. അതിലൊന്നാമത് നമുക്ക് പഠിക്കാനുള്ളത് കുഫറിനെ കുറിച്ചാണ്. എന്താണ് കുഫർ? എങ്ങനെയാണ് കുഫർ സംഭവിക്കുക? എന്തെല്ലാമാണ് കുഫറിന്റെ ഇനങ്ങൾ? എപ്പോഴാണ് ഒരാൾ കാഫിറായി മാറുക? ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ ഇൻഷാഅള്ളാ നമ്മൾ പഠിക്കുന്നത്. കുഫർ എന്ന വാക്ക് അതിന്റെ അർത്ഥം മറച്ചുവെക്കുക എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല കുഫാർ എന്ന് കർഷകരുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവർ കർഷകർക്ക് കുഫാർ എന്ന് പറയാൻ കാരണം? അവർ വിത്ത് ഭൂമിയുടെ അടിയിൽ മറച്ചുവെക്കുന്നവരാണ്. ഇതുപോലെ ഹക്കിനെ മറച്ചുവെക്കുന്ന, സത്യം പ്രകടമാക്കാത്ത, സത്യം ജീവിതത്തിൽ കൊണ്ടുവരാത്ത ആളുകൾ, ഇസ്ലാം ജീവിതത്തിൽ പുലർത്താത്ത ആളുകൾ, അവർക്ക് പറയുന്ന പേരാണ് കുഫാറുകൾ അല്ലെങ്കിൽ കാഫിറുകൾ. അവരാ ചെയ്യുന്ന പ്രവൃത്തിക്കാണ് കുഫർ എന്ന് പറയുക. അവർ സത്യം അവരുടെ ജീവിതത്തിൽ കാണാനില്ല, ഇസ്ലാം അവരുടെ ജീവിതത്തിൽ കാണാനില്ല, അവർ അത് പ്രാവർത്തികമാക്കുന്നില്ല. അതുകൊണ്ട് അവർ സത്യത്തെ മറച്ചുവെച്ചിരിക്കുന്നവരാണ്. അതുകൊണ്ട് അവർ കാഫിറുകളാണ് എന്ന് ആ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. കുഫർ എന്ന പദം ഈമാനിന് വിരുദ്ധമായ പദമാണ്. ഈമാനിന്റെ നേർ വിപരീതമാണ് കുഫർ. ഇസ്ലാമിനും നേർ വിപരീതമാണ് കുഫർ. എന്താണ് കുഫർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിനെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. ഒന്നാമത് നാം പറയുന്നു, അൽ കുഫ്റു ളിദ്ദുൽ ഈമാൻ. കുഫർ എന്നാൽ ഈമാനിന്റെ വിപരീതമാണ്. ളിദ്ദ് എന്ന് പറഞ്ഞാൽ വിപരീതം. വഹുവ നൗആനി, കുഫർ രണ്ട് രൂപത്തിലുണ്ട്. ഒന്നാമത്തേത് കുഫറുൻ അക്ബർ, ഒന്നാമത്തേത് വലിയ കുഫറാണ്. എന്താണ് വലിയ കുഫർ എന്ന് പറഞ്ഞാൽ? ഒരാളെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന, അയാളെ മുസ്ലിം എന്ന് വിളിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പൂർണ്ണമായി പുറത്തു പോകുന്ന കാര്യം, അതാണ് കുഫ്രുൻ അക്ബർ. എന്താണ് കുഫ്രുൻ അക്ബർ? സംഭവിച്ചാൽ അയാൾക്ക് ലഭിക്കാനിരിക്കുന്ന ശിക്ഷ, അയാൾ നരകത്തിൽ ശാശ്വതനായിരിക്കും, നരകത്തിൽ കാലാകാലം വസിക്കുന്നവനായിരിക്കും, ഒരിക്കലും അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, അയാളുടെ ഒരു നന്മയും അള്ളാഹു സ്വീകരിക്കുകയില്ല, അയാളുടെ തിന്മകൾ അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. എത്ര കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അയാൾ കാലാകാലം നരകത്തിലായിരിക്കും, ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, അയാളുടെ തിന്മകൾ അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല, അയാളുടെ ഒരു നന്മയും അള്ളാഹു സ്വീകരിക്കുകയില്ല. അതോടൊപ്പം ദുനിയാവിൽ അയാൾ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ പരിഗണിക്കപ്പെടുന്നില്ല എന്നതുകൊണ്ട് അയാൾക്ക് ബാധകമാകുന്ന മറ്റ് നിയമങ്ങൾ വേറെയുമുണ്ട്. ഉദാഹരണത്തിന്, അയാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു മുസ്ലിമായ മനുഷ്യന് അയാളുടെ സമ്പത്തിൽ അനന്തരമെടുക്കാൻ പാടില്ല, മുസ്ലിമീങ്ങളുടെ മക്ബറയിൽ അയാൾ മറമാടാൻ പാടില്ല, മുസ്ലിമീങ്ങളുടെ ജനാസ കൊണ്ടുപോകുന്നത് പോലെ അത് ആദരിക്കുകയും ബഹുമാനിക്കുകയും അങ്ങനെ മക്ബറയിലേക്ക് എത്തിക്കുകയും കുളിപ്പിക്കുകയും ഇതിനൊന്നും അത് അർഹമല്ല. ഒരു മുസ്ലിമിന് ലഭിക്കേണ്ട ആദരവുകൾ കുഫറിൽ മരിച്ചുപോയ ഒരാൾക്കില്ല. അപ്പൊ ചില ആളുകൾ ചോദിക്കുക, അതൊരു വിവേചനമല്ലേ? വിവേചനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി എന്താണ്? ആ വിവേചനത്തിൽ നിനക്ക് രക്ഷപ്പെടും, നീ മുസ്ലിം ആവുക. അങ്ങനെയാണെങ്കിൽ നിന്നോട് ആ വിവേചനം ഉണ്ടാവുകയില്ല. അള്ളാഹുവിന്റെ ദീൻ നീ സ്വീകരിക്കുകയാണെങ്കിൽ നിനക്ക് എല്ലാ ആദരവും ഉണ്ട്. ഇന്ന അക്റമകും ഇൻദല്ലാഹി അത്ഖാകും, അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ആദരവ് ലഭിക്കുന്നവർ നിങ്ങളിൽ ഏറ്റവും സൂക്ഷ്മതയുള്ളവർക്കാണ്. ഇതാണ് കുഫ്റുൻ അക്ബർ. രണ്ടാമത്തേത് കുഫ്റുൻ അസ്ഗറാണ്. കുഫ്റുൻ അസ്ഗർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാത്ത കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് അതിനെ കുഫ്ർ എന്ന് വിശേഷിപ്പിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവർത്തനങ്ങളെ കുഫ്ർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അതിനെ കുഫ്ർ എന്ന് പറയുന്നത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുഫ്ർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തെളിവുകളിൽ തന്നെയോ മറ്റ് ചില തെളിവുകളിലോ ആ പറഞ്ഞ വ്യക്തി നരകത്തിൽ ശാശ്വതനാവുകയില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് അവസാനത്തിൽ നമ്മൾ വിശദീകരിക്കും. അപ്പൊ കുഫ്ർ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് കുഫ്റുൻ അക്ബറാണ്, രണ്ട് കുഫ്റുൻ അസ്ഗറാണ്. വലിയ കുഫർ ചെയ്തവൻ നരകത്തിൽ കാലാകാലം കിടക്കും. ചെറിയ കുഫറാണ് സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ അവൻ നരകത്തിൽ കാലാകാലം കിടക്കുകയില്ല. വലിയ കുഫർ സംഭവിച്ചവൻ അവൻ സ്വർഗത്തിൽ ഒരിക്കലും പ്രവേശിക്കുകയില്ല. ചെറിയ കുഫ്ർ സംഭവിച്ചവൻ അവൻ സ്വർഗത്തിൽ എന്നെങ്കിലും ഒരിക്കൽ പ്രവേശിക്കും. വലിയ കുഫ്ർ സംഭവിച്ചവൻ അവന്റെ നന്മകൾ ഒരിക്കലും അള്ളാഹു സ്വീകരിക്കുകയില്ല. ചെറിയ കുഫർ ചെയ്തവൻ അവന്റെ നന്മകൾ അള്ളാഹു സ്വീകരിക്കും, മറ്റ് നന്മകൾ. വലിയ കുഫർ ചെയ്തവന്റെ തിന്മകൾ അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. ചെറിയ കുഫർ ചെയ്തവന്റെ തിന്മകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിച്ചാൽ പുറത്തു കൊടുക്കും. അള്ളാഹു ഉദ്ദേശിച്ചാൽ പുറത്തു കൊടുക്കും. ഇതാണ് ആദ്യമായി അടിസ്ഥാനമായി നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ഇനം കുഫ്റുൻ അക്ബറാണ്. അൽഔവലു കുഫ്റുൻ അക്ബറു യുഖ്റിജു മിനൽ മില്ലത്തി, ഒന്നാമത്തേത് വലിയ കുഫ്റാണ്. യുഖ്റിജു, അത് പുറത്താക്കുന്നു. മിനൽ മില്ലത്തി, ഇസ്ലാമിന്റെ മില്ലത്തിൽ നിന്ന്, ഇസ്ലാം ദീനിൽ നിന്ന് തന്നെ ഈ കുഫർ ഒരു മനുഷ്യനെ പുറത്താക്കും. വഹുവ ഖംസതു അക്സാമിൻ, വലിയ കുഫർ എന്നത് അടിസ്ഥാനപരമായി അഞ്ചായി തിരിക്കാൻ സാധിക്കും. വലിയ കുഫർ എന്നത് അടിസ്ഥാനപരമായി അഞ്ച് കാര്യങ്ങളായി നമുക്ക് വേർതിരിക്കാൻ സാധിക്കും. അതിൽ ഒന്നാമത്തെ കാര്യം കുഫ്റു തക്ദീബ്, തക്ദീബിന്റെ കുഫറാണ്. എന്താണ് തക്ദീബ് എന്ന് പറഞ്ഞാൽ? കദീബ് എന്ന് പറഞ്ഞാൽ കളവ് എന്നാണ്. തക്ദീബ് എന്ന് പറഞ്ഞാൽ കളവാക്കൽ എന്നാണ്. കുഫ്റു തക്ദീബ്, കളവാക്കുന്നത് കൊണ്ട് സംഭവിക്കുന്ന കുഫർ. എന്തിനു കളവാക്കുന്നത് കൊണ്ടാണ് ഈ കുഫർ സംഭവിക്കുന്നത്? ഒന്നല്ലെങ്കിൽ അവൻ അള്ളാഹുവിനെ കളവാക്കുന്നു, അള്ളാഹു പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്ക് അവൻ കളവാണ് എന്ന് പറയുന്നു, ഖുർആൻ കളവാണ് എന്ന് പറയുന്നു, അള്ളാഹുവിന്റെ വാഗ്ദാനം കളവാണ് എന്ന് പറയുന്നു, അള്ളാഹുവിന്റെ വാക്കുകൾ കളവാണ് എന്ന് പറയുന്നു. ഇത് കുഫ്റുൻ തക്സീബാൻ. ഒരാൾ വിശുദ്ധ ഖുർആനിലെ എല്ലാ ആയത്തുകളും അംഗീകരിക്കുന്നു സത്യമാണ് എന്ന് പറയുന്നു, ഒരു ആയത്തിനെ കുറിച്ച് അവൻ പറയണം ആ ആയത്ത് കളവാണ്, അവൻ കുഫ്റു തക്സീബ് സംഭവിച്ചവനാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു. മറ്റെല്ലാ ആയത്തുകളും അവൻ അംഗീകരിച്ചതുകൊണ്ടും കാര്യമില്ല, ഒരു ആയത്ത് അള്ളാഹുവിൻ്റെത് അവൻ നിഷേധിച്ചാൽ, അതിനെ കളവാക്കിയാൽ, ആ കളവാക്കുന്നതിലൂടെ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയും കാഫിറാവുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കും, മറകട്ടെ. അതുപോലെ തന്നെ കുഫ്റു തക്സീബ് എന്ന് പറഞ്ഞതിൽ ഉൾപ്പെടുന്ന കാര്യമാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കുക, അവിടുന്ന് അള്ളാഹുവിന്റെ റസൂലല്ല എന്ന് പറയുക, അവിടുന്ന് ഞാൻ നബിയാണ് എന്ന് പറഞ്ഞത് കളവാണ് എന്ന് പറയുക, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനെ അവൻ കളവാക്കുന്നില്ല, മറ്റേതെങ്കിലും നബിമാരെ കളവാക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ബനു ഇസ്രായീലുകാർ, അവർ എല്ലാ നബിമാരെയും അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ നബിയെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്നില്ല. ഒരു റസൂലിനെ ധിക്കരിക്കുകയാണ്, ഒരു റസൂലിനെ കളവാക്കുകയാണ്. അങ്ങനെ കളവാക്കിയാൽ അവൻ എല്ലാ റസൂലുകളെയും കളവാക്കിയവനെ പോലെയാണ്. ഒരൊറ്റ റസൂലിനെ കളവാക്കിയാൽ മതി എന്ന തെളിവ് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ കുറിച്ച് പറഞ്ഞു, കദ്ദബത് ഖൗമു നൂഹിനിൽ മുർസലീൻ. ആ ആയത്ത് നമ്മൾ പഠിക്കേണ്ട ആയത്താണ്. കദ്ദബത് ഖൗമു നൂഹിനിൽ മുർസലീൻ, നൂഹ് നബിയുടെ സമൂഹം മുർസലീങ്ങളെ കളവാക്കി. മുർസലീങ്ങൾ എന്ന് പറഞ്ഞാൽ റസൂലുമാരെ. നൂഹ് നബി ആകട്ടെ ആദ്യത്തെ റസൂലാണ്. അവരാകെ നിഷേധിച്ചത് നൂഹ് നബിയെ മാത്രമാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അവർ എല്ലാ റസൂലുകളെയും കളവാക്കിയിരിക്കുന്നു. ഒരു റസൂലിനെ കളവാക്കിയാൽ മറ്റെല്ലാ റസൂലുകളെയും കളവാക്കിയവനെ പോലെയാണ്. അപ്പോൾ ഒരാൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള നബിമാരെ അംഗീകരിക്കുന്നു, ഈസാ നബിയെ അംഗീകരിക്കുന്നില്ല എന്ന് വിചാരിക്കുക, യഹൂദർ ചെയ്യുന്നത് പോലെ. അതല്ലെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള നബിമാരെ അംഗീകരിക്കുന്നു, അതിനുശേഷമുള്ള നബിമാരെ അംഗീകരിക്കുന്നില്ല നസ്രാനികൾ ചെയ്യുന്നത് പോലെ, അവർ എല്ലാ നബിമാരെയും നിഷേധിച്ചവരെ പോലെയാണ്. ഇതാണ് കുഫ്റു തക്സീബ്, ഏതെങ്കിലും ഒരു റസൂലിനെ കളവാക്കുക, അല്ലെങ്കിൽ എല്ലാ റസൂലുകളെയും കളവാക്കുക, നിരീശ്വരവാദികൾ ചെയ്യുന്നത് പോലെ, യുക്തിവാദികൾ ചെയ്യുന്നത് പോലെ. ഇനി ഇതുമാത്രമല്ല കുഫ്റു തക്സീബ് എന്ന് പറഞ്ഞതിൽ ഉൾപ്പെടുക. സഹോദര, ഇതൊക്കെ നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നമ്മൾ കാഫിറായി മാറുമെന്നാണ്. അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ടാണ് ഇത് പഠിപ്പിക്കുന്നത്. നന്നായി നമ്മൾ മനസ്സിലാക്കണം ഇത്. അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വാക്കു പറഞ്ഞു എന്ന് സംശയമില്ലാതെ നമുക്ക് വ്യക്തമായതിന് ശേഷം നാം പറയുകയാണ് റസൂൽ ആ പറഞ്ഞത് കളവാണ്, ആ പറഞ്ഞ വാക്ക് കളവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ വാക്കുകളെയും കളവാക്കിയവനെ പോലെയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞത് റസൂലിന്റെ വാക്കാണ് എന്ന് നമുക്ക് സ്ഥിരപ്പെട്ടത് ഒരാൾ കളവാക്കിയാലല്ല, അവന്റെ അടുക്കൽ വ്യക്തമായി അവ്യക്തതയില്ലാതെ അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കാണ് എന്ന് ഒരു കാര്യം സ്ഥിരപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം റസൂലിന്റെ വാക്കാണ് എന്ന് അവന് മനസ്സിലായി, എന്നിട്ട് അവൻ പറയണം നബി പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ഇത് കളവാണ്, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞാൽ ഇത് കളവാണ് എന്ന് ഒരാൾ പറഞ്ഞാൽ അവൻ കാഫിറാകും, ഇസ്ലാമിൽ നിന്ന് അവൻ പുറത്തുപോകും. റസൂലുള്ളയുടെ വാക്ക് ആണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അത് കളവാക്കിയാൽ എന്നാൽ ഒരാൾ പറയും നബി പറഞ്ഞതായിരിക്കാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ അത് റസൂലുള്ള പറഞ്ഞത് തെറ്റിയതായിരിക്കാം എന്നൊക്കെ വ്യാഖ്യാനങ്ങളും മറ്റുമുണ്ടെങ്കിലോ അവൻ വലിയ കുഫറിൽ അകപ്പെട്ടിട്ടില്ല, അവന്റെ മനസ്സിൽ അവന് ബോധ്യപ്പെട്ടിട്ടില്ല, അത് അള്ളാഹുവിന് അറിയാവുന്ന കാര്യമാണ്. പുറമേക്ക് അവൻ കുഫറിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ ഒരാൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാണെങ്കിലും ഇത് കളവ് തന്നെ എന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട്, ഇസ്ലാം പേരുള്ള മുസ്ലിം പേരുള്ള ആളുകളുടെ കൂട്ടത്തിൽ അങ്ങനെ ആളുകളുണ്ട്. മുഅ്തസില ഈ ചിന്താഗതികൾ വെച്ചു പുലർത്തുന്ന ചിലർ അവരല്ലാഹുവിന്റെ റസൂലിന്റെ ചില ഹദീസുകളെ കുറിച്ച് പറഞ്ഞു. ആ ഹദീസ് ഉദ്ധരിച്ചത് അബൂഹുറയറയാണ്. അവർ പറഞ്ഞു, ഇത് അബൂഹുറയറ എന്നോട് നേരിട്ട് വന്ന് പറഞ്ഞാൽ ഞാൻ അബൂഹുറയറയോട് പറഞ്ഞു നീ പറഞ്ഞത് കളവാണ്. ഇത് അള്ളാഹുവിന്റെ റസൂൽ എന്നോട് നേരിട്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നബിയോട് പറയും, ഇതൊന്നും വിശ്വസിക്കാമെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വാക്ക് നൽകിയിട്ടില്ല. ഇതിനി അള്ളാഹു തന്നെ നേരിട്ട് വന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയും, ഇതൊന്നും വിശ്വസിക്കാൻ വേണ്ടിയല്ല നീ ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട്, അത്ര കടുത്ത കുഫർ പറഞ്ഞ ആൾക്കാരുണ്ട്. മുഅ്തസില ഈ ചിന്താഗതിയുള്ള അവരുടെ അടുത്തുനിന്നാണ് നമ്മുടെ നാട്ടിലുള്ള അഖ്ലാനികൾ എന്ന വിഭാഗം, ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ ഹദീസിനെ നിഷേധിക്കുന്ന ആളുകൾ, അവരിൽ നിന്നാണ് ദീന് കടം കൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായി എടുത്തിട്ടില്ലെങ്കിലും അതിന്റെ ഭാഗങ്ങളും വകഭേദങ്ങളുമാണ് അവർ ദീനായി സ്വീകരിച്ചിട്ടുള്ളത്. അവരുണ്ടാക്കി വെച്ചിട്ടുള്ള കുറെ ബുദ്ധിപരമായ നിയമങ്ങളും മറ്റും നമ്മുടെ നാട്ടിലെ ഹദീസ് നിഷേധികൾ അതിനെയാണ് കാര്യമായി അവലംബമാക്കുന്നത്. അപ്പൊ ഇതാണ് കുഫ്റു തക്സീബ്, അള്ളാഹുവിനെ കളവാക്കുക, അവന്റെ വാക്കിനെ കളവാക്കുക, അള്ളാഹുവിന്റെ റസൂലിനെ കളവാക്കുക, ഏതെങ്കിലും നബിയെ കളവാക്കുക, ഏതെങ്കിലും റസൂലുള്ള പറഞ്ഞ ഏതെങ്കിലും വാക്കിനെ കളവാക്കുക, ഇതൊക്കെ കുഫ്റു തക്സീബ് എന്ന് പറഞ്ഞതിൽ ഉൾപ്പെടും. ഇതൊക്കെ വലിയ കുഫ്റാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് സഹോദര, അള്ളാഹുവിന്റെ ഒരു വാക്കിനെ ഇനി കളവാക്കരുത്, റസൂലുള്ളാഹിന്റെ ഒരു വാക്കിനെ ഇനി കളവാക്കരുത്. അത് നിനക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഇത് നബിയുടെ വാക്കാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു വാക്കിനെ ഇനി കളവാക്കാൻ പാടില്ല, അത് സത്യമാണ് എന്ന് നീ ഉറച്ചു വിശ്വസിക്കണം. അതാണ് ഈമാൻ എന്ന് പറയുന്നത്. അതിന് വിരുദ്ധമായത് കുഫറാണ്, ഇസ്ലാമിൽ നിന്ന് അവൻ പുറത്തു പോകും. ഗുരുതരമാണ് കാര്യം. എത്ര നിസ്കരിച്ചിട്ടും എത്ര നോക്കിയിട്ടും കാര്യമില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ രണ്ടാളുകൾ ബസറയിൽ നിന്ന് അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ കുറച്ചാളുകൾ വന്നിട്ടുണ്ട്, അവർ ധാരാളമായി നിസ്കരിക്കുന്നുണ്ട്, ധാരാളമായി നോമ്പെടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇൽമ് അള്ളാഹുവിന്റെ ദീനിൽ പഠിക്കാനുള്ള വിജ്ഞാനങ്ങൾ അവരിങ്ങനെ ആർത്തിയോടുകൂടിയാണ് പഠിക്കുന്നത്, അത്രമാത്രം ഇബാദത്തുകളുള്ള ആളുകളാണ്. പക്ഷെ ഒരൊറ്റ കാര്യമുണ്ട്, വയഖൂലൂന അന്നൽ അംറ ഉലുഫ്, അവർ പറയുന്നത് ഈ ദുനിയാവിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം അപ്പപ്പോൾ ഉണ്ടാകുന്നതാണ്, അള്ളാഹു തീരുമാനിച്ചതല്ല. ഒരൊറ്റ കാര്യം, അതുമാത്രം അവർ അംഗീകരിക്കുന്നില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, നീ അവരുടെ അടുക്കൽ തിരിച്ചു പോവുക എന്നിട്ട് പറയുക, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അവരിൽ നിന്ന് അകലെയാണ്, അവരുമായി ഇബ്നു ഉമറിന് ബന്ധമില്ല, അവർക്ക് ഇബ്നു ഉമറുമായും ബന്ധമില്ല, അവർ ആകാശഭൂമികളിലുള്ളത് മുഴുവൻ ചെലവഴിച്ചാലും ഉഹദ് മലയോളം സ്വർണം ദാനം നൽകിയാലും അള്ളാഹു അവരിൽ നിന്ന് അത് സ്വീകരിക്കുകയില്ല അവർ ഖദറിൽ വിശ്വസിക്കുന്നത് വരെ. എന്നിട്ടാണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള പ്രസിദ്ധമായ ജിബ്രീലിന്റെ ഹദീസ്, ഹദീസു ജിബ്രീൽ അദ്ദേഹം പറയുന്നത്. നമ്മൾ സാധാരണ അർബാഉൻ എന്ന വഴിയിൽ ആ പറഞ്ഞ ഭാഗം നമ്മൾ കാണാറില്ല. അർബാഉൻ നവവിയിൽ ആ ഹദീസ് അതിന്റെ തുടക്കം മുതൽ അങ്ങോട്ട് വായിക്കാറാണ് ഉള്ളത്. റസൂലുള്ള ഇരിക്കുന്നതിനിടയിൽ ഒരാൾ കയറി വന്നു എന്നതാണ് പറയുന്നത്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച റിവായത്തിൽ ഈ പറഞ്ഞ സംഭവം വിശദമായി ആദ്യം മുതൽ കാണാം. ഇങ്ങനെ രണ്ടാളുകൾ ഖദറിനെ നിഷേധിക്കുന്നവരെ കുറിച്ച് വർത്തമാനം പറയാൻ വേണ്ടി വന്നപ്പോഴാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഈ ഹദീസ് പറഞ്ഞത്. പിന്നെന്തു മനസ്സിലായി? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ നിഷേധിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അള്ളാഹു കാത്തു രക്ഷിക്കും മറകട്ടെ. അതാണ് ഒന്നാമത്തെ ഇനം കുഫ്റു തക്സീബ്. രണ്ടാമത്തേത് കുഫ്റുൽ ഇബാഇ വൽ ഇസ്തിക്ബാരി മഅ തസ്ദീഖ്. രണ്ടാമത്തെ കുഫ്റിന്റെ രൂപം കുഫ്റുൽ ഇബാഇ എന്ന് പറഞ്ഞാൽ, ഖുർആനിൽ നിങ്ങൾ പലയിടത്തും ഈ രണ്ട് വാക്കുകളും കേട്ടിട്ടുണ്ടായിരിക്കും. എവിടെ പിശാചിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞു, وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ أَبَى وَاسْتَكْبَرَ وَكَانَ مِنَ الْكَافِرِينَ. الله سبحانه وتعالى മലക്കുകളോട് ആദമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. എല്ലാ മലക്കുകളും സുജൂദ് ചെയ്തു. മലക്കുകളുടെ കൂട്ടത്തിൽ നടന്നിരുന്ന ഇബ്ലീസ് ജിന്നുകളിൽ പെട്ടവൻ, അവൻ സുജൂദ് ചെയ്തില്ല. അവൻ അള്ളാഹുവിന്റെ ഏതെങ്കിലും വാക്ക് കളവാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇബ്ലീസിനേക്കാൾ നന്നായി അള്ളാഹു ഉണ്ട് എന്ന് അല്ലേ യുക്തിവാദികൾ ഇവിടെ നിഷേധിക്കുന്ന ആളുകളാണ്. യുക്തിവാദികൾ അതിന് പ്രേരിപ്പിക്കുന്ന ഇബ്ലീസിന് അവരെക്കാൾ അറിയാം അള്ളാഹു ഉണ്ട് എന്ന്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന് ഇബാദത്ത് ചെയ്തിരുന്നവനാണ് ഇബ്ലീസ്. അള്ളാഹു പറയുന്നത് സത്യമാണ് എന്ന് അവന് നന്നായിട്ടറിയാം. പക്ഷെ അവൻ കാഫിറാണ്. അള്ളാഹ് പറഞ്ഞത് എന്തെങ്കിലും കളവാക്കിയത് കൊണ്ടാണോ അവൻ കാഫിറായത്? അല്ല. പിന്നെന്തുകൊണ്ടാണ് കാഫിറായത്? ആ കാര്യമാണ് ഇവിടെ പറയുന്നത്, കുഫ്റുൽ ഇബാ. അവൻ വിസമ്മതിച്ചു. അതാണ് ഇബാ എന്ന് പറഞ്ഞാൽ കുഫ്റുൽ ഇബാഇ വൽ ഇസ്തിക്ബാർ. ഇസ്തിക്ബാർ അഹങ്കാരം നടിച്ചു, കിബർ നടിച്ചു. ഇത് രണ്ടും കുഫ്റാണ്. അള്ളാഹുവിന്റെ കൽപ്പനകളുടെ മുൻപിൽ അഹങ്കാരത്തോടുകൂടി വിസമ്മതം കാണിക്കുക. അള്ളാഹു പറഞ്ഞതാണ്, റബ്ബെ എന്നെ കൊണ്ട് പറ്റാഞ്ഞിട്ടാണ്, അങ്ങനെയല്ല, എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അഹങ്കാരത്തോടുകൂടി വിസമ്മതിക്കുക അള്ളാഹുവിന്റെ കൽപ്പനകൾ, റസൂലിന്റെ കൽപ്പനകൾ അഹങ്കാരത്തോടുകൂടി പുച്ഛത്തോടുകൂടി അതിനെ തള്ളിക്കളയുക, വിസമ്മതിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവൻ കുഫറിലാണ് ചെന്നു പതിച്ചിരിക്കുന്നത്, വലിയ കുഫറിലാണ്. അതിന്റെ ഒന്നാമത്തെ മാതൃക ആരാണ്? ഇബ്ലീസാണ്. അതുകൊണ്ടാണ് അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞത്, അബ വസ്തക്ബർ, അവൻ വിസമ്മതിച്ചു, അവൻ അഹങ്കാരം നടിച്ചു. വകാന മിനൽ കാഫിരീൻ, അവൻ കാഫിരീങ്ങളിൽ പെട്ടവനായിരുന്നു. നോക്കൂ നിങ്ങൾ, അള്ളാഹു അവനെ പറഞ്ഞത് എന്താ? കാഫിർ എന്നാണ്. എന്തുകൊണ്ടാണ് അവൻ കാഫിറായത്? ഈ പറഞ്ഞ കാര്യമാണ് അവന് സംഭവിച്ചത്. അവന് ഇബാ ഉണ്ടായി. ഇബാ എന്ന് പറഞ്ഞാൽ വിസമ്മതം. വസ്തിക്ബാർ അഹങ്കാരമുണ്ടായി. പ്രത്യേകം ശ്രദ്ധിക്കണം, അള്ളാഹുവിന്റെ ഏതെങ്കിലും വാജിബായ ഒരു കൽപ്പന ചെയ്യാതെ ഇരുന്നാൽ അവൻ കാഫിറാകുന്നില്ല, മറിച്ച് അവന്റെ മനസ്സിൽ അത് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താണ്? അഹങ്കാരമാണ്, അള്ളാഹുവിനോട് എതിരിട്ട് നിൽക്കലാണ്, എന്നെ ഇതിനൊന്നും കിട്ടില്ല എന്ന് പറയാൻ. അങ്ങനെ ഒരാൾ അഹങ്കാരത്തോടുകൂടി അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ചാൽ, അതിന് എതിരായാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഇത് പ്രത്യേകം മനസ്സിലാക്കണം. ചില ആളുകൾ ചിലപ്പോൾ അഹങ്കാരത്തോടുകൂടിയ മടികാരണത്തലായിരിക്കും, അതല്ലെങ്കിൽ അവന്റെ ദേഹേശകാരണത്തലായിരിക്കും. അവന്റെ മനസ്സിൽ അവനോട് ഉപദേശിച്ച് ഞാൻ പറയും, പറ്റാഞ്ഞിട്ടാൻ, എന്റെ തെറ്റെന്നാണ്, ശരിയാക്കേണ്ടതാണ് എന്നവൻ പറയും. എന്നാൽ അഹങ്കാരത്തോടുകൂടി അള്ളാഹു പറഞ്ഞാലും ഞാൻ സ്വീകരിക്കുകയില്ല എന്ന അഹങ്കാരത്തോടുകൂടി അവൻ നിഷേധിച്ചാൽ, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് എതിരായാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. മഅ തസ്ദീഖ്, അവൻ സത്യപ്പെടുത്തുന്നവനാണെങ്കിൽ കൂടി, അള്ളാഹു ഉണ്ട്, ഇത് അള്ളാഹുന്റെ കൽപ്പനയാണ് എന്നതൊക്കെ അവന് അറിയാം. റസൂലുള്ള ഉണ്ട്, നബി അള്ളാഹുവിന്റെ റസൂൽ തന്നെയാണ് എന്നൊക്കെ അറിയാം. പക്ഷെ എനിക്ക് അനുസരിക്കാൻ പറ്റില്ല. ഇതിന് സമാനമായിരുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിലെ ആര്? ഇതിന് സമാനമായ കുഫറുണ്ടായിരുന്ന ആളുകളായിരുന്നു റസൂലുള്ളയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന യഹൂദന്മാർ. യഹൂദന്മാർ, അവർക്ക് അള്ളാഹുവിന്റെ റസൂൽ നബിയാണ് എന്നറിയാം. എന്തുകൊണ്ടാണ് അവർ റസൂലുള്ളയെ തള്ളി പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കാനുള്ള അഹങ്കാരം, അവരുടെ മനസ്സിലുണ്ടായിരുന്ന അഹങ്കാരം, അതിനോടുള്ള വിസമ്മതം, ധിക്കാരം, അതുകൊണ്ടാണ് അവർ റസൂലിനെ അനുസരിക്കാതിരുന്നത്. അവർക്കറിയാം മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു പറഞ്ഞതുപോലെ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, അവർക്ക് അവരുടെ മക്കളെ അറിയുന്നത് പോലെ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് അറിയാം. സ്വന്തം മക്കളെ അറിയുന്നത് പോലെ അവർക്ക് അള്ളാഹുവിന്റെ റസൂൽ ആരാണ് എന്നറിയാം. പക്ഷെ അവരുടെ അഹങ്കാരം അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കാൻ അവരെ സമ്മതിച്ചില്ല, അതുകൊണ്ട് അവർ കാഫറുകളായി. അല്ലെ, അതുകൊണ്ടാണ് യഹൂദന്മാർ അവർ അള്ളാഹുവിന്റെ റസൂലിനെ നിഷേധിച്ച രൂപങ്ങൾ അത്ര കടുത്ത രൂപങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണ് എന്ന് അറിഞ്ഞതിന് ശേഷവും അവർ അള്ളാഹുവിന്റെ റസൂലിനെ ധിക്കരിക്കുകയാണ് ചെയ്തത്, അവിടുത്തോട് അഹങ്കാരം കാരണത്താൽ എതിർത്ത് നിൽക്കുകയാണ് ചെയ്തത്. അതാണ് കുഫ്റുൽ ഇബായി വൽ ഇസ്തിക്ബാർ എന്ന് പറയുന്നത്. ഇത് കുഫ്റിന്റെ ഇനങ്ങളിൽ വളരെ കടുത്ത രൂപമാണ്. പിശാജാണ് അവന്റെ ഏറ്റവും വലിയ മാതൃക. ഇത്തരം കുഫ്ര് സംഭവിക്കുന്ന ആളുകൾ, അള്ളാഹു ഇതിൽ നിന്നും നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. മൂന്നാമത്തേത് കുഫ്റു ശക്കി വസ്സന്ന്. കുഫ്റു ശക്കി വസ്സന്ന്, ശക്കുകൊണ്ടും വന്നുകൊണ്ടും ഉണ്ടാകുന്ന കുഫർ. എന്താണ് ശക്ക് എന്ന് പറഞ്ഞാൽ? സംശയം. വന്ന് എന്ന് പറഞ്ഞാലോ? ഊഹം. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ശക്ക് എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ഒരാൾ പറയുകയാണ് പരലോകം ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനും ഒരുപോലെ സാധ്യതയുണ്ട്, ഇതാണ് ശക്ക് എന്ന് പറയുന്നത്. ഇതാണ് ശക്ക് എന്ന് പറഞ്ഞാൽ, പരലോകം ഉണ്ടാകാനും സാധ്യതയുണ്ട്, ഉണ്ടാകാതിരിക്കാനും സാധ്യതയുണ്ട്, രണ്ടിനും ഒരുപോലെ സാധ്യതയുണ്ട്, ഇത് ശക്കാണ്. അള്ളാഹു ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനും സാധ്യതയുണ്ട്, ഇത് ശക്കാണ്, സംശയമാണ്, രണ്ടും ഒരുപോലെ. അപ്പോൾ വന്ന് എന്ന് പറഞ്ഞാൽ എന്താണ്? വന്ന് അതിനേക്കാൾ താഴ്ത്താണ്. ഒരാൾ പറയുകയാണ് പരലോകം ഉണ്ടാകാൻ നല്ല സാധ്യതയുണ്ട്, ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാനും സാധ്യതയുണ്ട്. അവന്റെ മനസ്സ് കൂടുതൽ ചാഞ്ഞു നിൽക്കുന്നത് ഏതിനോടാണ്? ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന അഭിപ്രായത്തോടാണ്. പരലോകം ഉണ്ടാവാൻ നല്ലൊരു സാധ്യത ഉണ്ട്, കൂടുതൽ സാധ്യത 90% സാധ്യത അതിനാണ്, 99% സാധ്യത അതിനാണ്, 1% ചിലപ്പോൾ ഉണ്ടായില്ലെങ്കിലോ എന്ന അവസ്ഥ, അതിനാണ് വന്ന് എന്ന് പറയുക. അതിനാണ് വന്ന് എന്ന് പറയുക. ഇത് ഒരാളുടെ ഹൃദയത്തിൽ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇത് അപകടകരമായ അവസ്ഥയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം അവസ്ഥകളിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടനടി അള്ളാഹുവിനോട് ശരണം തേടാൻ പറഞ്ഞത്, രക്ഷ ചോദിക്കാൻ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാതി ശൈത്താനു അഹദകും ഫയഖൂലു മൻ ഖലഖ ഹാദാ മൻ ഖലഖ ഹാദാ ഫയഖൂലു അല്ലാഹ്. ശൈത്താൻ നിങ്ങളിൽ ഒരാളുടെ അടുക്കലേക്ക് വരും, എന്നിട്ട് പറയും ആരാണ് ഇതിനെ സൃഷ്ടിച്ചത്, ആരാണ് ഇതിനെ പടച്ചത്? അപ്പോൾ അവൻ പറയും അള്ളാഹുവാണ്, അള്ളാഹുവാണ്. അങ്ങനെ വന്നു വന്ന് അവൻ അവസാനം ചോദിക്കും, വമൻ ഖലഖ അല്ലാഹ്, ആരാണ് അള്ളാഹുവിനെ പടച്ചത്? ഫൈദാ ബലഗ ദാലിക ഫലിയൻതഹി, അവിടെ അവൻ എത്തിക്കഴിഞ്ഞാൽ അവിടെ അവൻ അവസാനിപ്പിക്കട്ടെ. എന്നിട്ട് അവൻ പറയട്ടെ, ആമൻതു ബില്ലാഹി വറസൂലേ, ഞാൻ ഇതാ അള്ളാഹുവിലും റസൂലിലും വിശ്വസിച്ചിരിക്കുന്നു. ചില റിവായത്തുകളിൽ കാണാം അവൻ ഇടതുഭാഗത്തേക്ക് തുപ്പട്ടെ, ഇടതുഭാഗത്തേക്ക് 3 തവണ ഇങ്ങനെ തുപ്പട്ടെ. എന്നിട്ട് അവൻ പറയട്ടെ, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ചില റിവായത്തുകളിൽ കാണാം ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് അവൻ പാരായണം ചെയ്യട്ടെ. ഈ സംശയം മനസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ അവൻ പാരായണം ചെയ്യട്ടെ, അത് അവന്റെ ഹൃദയത്തിൽ നിന്ന് ഇല്ലാതെയാക്കിക്കളെ. ഈ വസ്വാസിന്റെ ഉപദ്രവം ബാധിക്കുന്നവർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞത്. എന്താണ് ചെയ്യേണ്ടത്? ഇടതുഭാഗത്തേക്ക് 3 തവണ തുപ്പുക, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയുക, സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക, ആമൻതു ബില്ലാഹി വറസൂലേ, ഞാൻ അള്ളാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുക. അപ്പൊ ഇതാണ് ശക്കും വന്നും. ഇത് രണ്ടും വലിയ കുഫറാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഇതിനുള്ള തെളിവെന്താണ്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ കഹ്ഫിൽ 2 തോട്ടക്കാരുടെ സംഭവം പറഞ്ഞിട്ടുണ്ട്, അല്ലേ? സൂറത്തുൽ കഹ്ഫിൽ 2 തോട്ടക്കാർ, രണ്ടാളുകൾക്കും നല്ല വലിയ തോട്ടമുണ്ട്, അതിലൊരാളുടെ തോട്ടം കുറച്ചുകൂടി വലുതാണ്. അപ്പൊ അവന് ദുനിയാവ് വല്ലാതെ കൂടുതൽ കിട്ടിയപ്പോ അവനൊരു അഹങ്കാരം, അങ്ങനെ അവൻ ഒരിക്കൽ രണ്ടുപേരും കൂടി അവന്റെ തോട്ടത്തിൽ പ്രവേശിച്ചപ്പോൾ അവൻ ഇങ്ങനെ അഹങ്കാരം പറയുന്നതിനിടയ്ക്ക് അവൻ പറഞ്ഞു, അന്ത്യനാൾ സംഭവിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി എങ്ങാനും ഞാൻ അള്ളാഹുവിന്റെ അടുക്കലേക്ക് മടക്കപ്പെടുകയാണെങ്കിൽ അവിടെയും എനിക്ക് നല്ലത് തന്നെ ഉണ്ടാവുകയുള്ളൂ. നോക്കൂ, നിങ്ങൾ പരലോകം ഉണ്ടാവുന്നതാണ് അവന്റെ കൂടുതൽ പ്രതീക്ഷ. അതുകൊണ്ടാണ് അവൻ പരലോകത്തേക്ക് ഞാൻ മടങ്ങുകയാണെങ്കിൽ എനിക്ക് നല്ലത് തന്നെ അവിടെ കിട്ടും എന്ന് പറയുന്നത്. ഞാൻ അഥവാ ഇനി മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയാണെങ്കിൽ തന്നെ എനിക്ക് പരലോകത്തും ഉഷാറായ ജീവിതമായിരിക്കും എന്ന് അവൻ പറയാനുള്ള കാരണം എന്താണ്? അവന്റെ ഹൃദയത്തിൽ ഒരു ചെറിയ സാധ്യത, കൂടുതൽ സാധ്യത പരലോകം ഉണ്ടാകുമെന്നതിനാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് പറഞ്ഞത്, അവന് മറുപടിയായി അവന്റെ കൂട്ടുകാരൻ പറഞ്ഞു, അകഫർത ബില്ലദീ ഖലഖക മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫതിൻ സുമ്മ സവ്വാക റജുല, നിന്നെ സൃഷ്ടിച്ചവനായ അള്ളാഹുവിൽ നീ കുഫർ ചെയ്തിരിക്കുകയാണോ എന്നാണ് ചോദിച്ചത്. നീ അള്ളാഹുവിനെ നിഷേധിക്കുകയാണോ? പറയുമ്പോ നോക്കൂ നിങ്ങൾ, അവൻ അള്ളാഹിനെ നിഷേധിച്ചിട്ടില്ല. അവൻ പറഞ്ഞത് എന്താണ്? പരലോകത്തെ അവൻ നിഷേധിച്ചത്, പരലോകമുണ്ടെങ്കിൽ അവിടെ എനിക്ക് അള്ളാഹു നല്ലത് നൽകും എന്നൊക്കെ പറഞ്ഞ മനുഷ്യനാണ്. അവനോട് അവന്റെ കൂട്ടുകാരന്റെ മറുപടി, അകഫർത ബില്ലദീ ഖലഖക, നിന്നെ സൃഷ്ടിച്ചവനായ അള്ളാഹുവിനെ നീ നിഷേധിക്കുകയാണോ എന്നാണ് ചോദിച്ചത്. അപ്പൊ ഇത് ഒരാൾക്ക് സംഭവിച്ചാൽ പരലോകത്തിൽ സംശയം, മലക്കുണ്ടോ എന്ന് സംശയം, ജിന്നുണ്ടോ എന്ന് സംശയം, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ കിതാബിൽ സംശയം, റസൂലുകളിൽ സംശയം, ഖദറിൽ സംശയം, അള്ളാഹുവിൽ സംശയം, ഇസ്ലാമിൽ സംശയം, ഈമാനിൽ സംശയം, ഇങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ സംശയം ഉണ്ടായിക്കഴിഞ്ഞാൽ, അടിസ്ഥാനപരമായ ദീനിന്റെ അടിസ്ഥാനങ്ങളിൽ സംശയം ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകും. അതാണ് കുഫ്റു ശക്കി വസ്ന്ന് എന്ന് പറഞ്ഞതിൽ ഉൾപ്പെടുന്നത്. സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തേണ്ട ഒരു കാര്യം, സംശയമുണ്ടോ എന്ന സംശയം ഒരിക്കലും സംശയമല്ല. ചില ആളുകൾക്ക് വസ്വാസ് മനസ്സിൽ ബാധിക്കും, എന്നിട്ട് അവന് തോന്നും ഞാൻ കാഫിറാണ്, എനിക്ക് എന്തിലൊക്കെ സംശയമുണ്ട് എന്ന് അവന് സ്വയം ഇങ്ങനെ തോന്നാൻ അവനെന്നെ സംശയം. എന്താണ് അവന്റെ സംശയം? അവന് സംശയമുണ്ടോ എന്നാണ് അവന്റെ സംശയം. അത് വസ്വാസാണ്. സംശയമുണ്ടോ എന്ന സംശയം വസ്വാസാണ്. ആ വസ്വാസിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടതില്ല. വസ്വാസ് ബാധിക്കുന്ന ആളുകൾ, സഹോദരങ്ങളെ, അവർ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം അത് ചിന്തിക്കാതിരിക്കുക എന്നുള്ളത്, വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുക. ഒരാൾക്ക് വസ്വാസിന്റെ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ അതിനെക്കുറിച്ച് ചിന്തി, വേറെ ദുനിയാവിൽ എന്തൊക്കെ വിഷയമുണ്ട്, മുന്നിൽ കാണുന്ന വിഷയത്തെ കുറിച്ച് ചിന്തിക്കുക. ഇവിടെ ഇരിക്കുന്ന സമയത്ത് വസ്വാസ് മനസ്സിലേക്ക് വരെ മൊബൈലിനെ കുറിച്ച് ചിന്തിക്കുക, ഇത് ക്ലാസ് ഇപ്പോൾ ഇവിടെ നിന്ന് ഉണ്ടാക്കിയത്, എന്തെങ്കിലും ഒന്ന് ചിന്തിക്കുക. അവൻ അതിൽ നിന്ന് മനസ്സിനെ മാറ്റിക്കൊണ്ടുപോവുക. ആ വസ്വാസിൽ അവന്റെ ഹൃദയത്തിന് അവൻ അതിനെ പിന്തുടർന്നു പോയി കഴിഞ്ഞാൽ അത് അവനെ പിടികൂടും, അവനെ കെട്ടിവരിയും, പിന്നെ അവസാനം അവനിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റില്ല. വസ്വാസിൽ അകപ്പെട്ട ആളുകളുടെ കഥകൾ കേട്ടു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അള്ളാഹു നമുക്ക് നൽകിയ ആഫിയത്തിന്റെ വില നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ആരെങ്കിലും സഹോദര അതിന്റെ തുടക്കം ആർക്കെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഉടനടി അത് ചികിത്സിക്കുക. എങ്ങനെ ചികിത്സിക്കേണ്ടത്? വസ്വാസ് കയറി വരുന്നുണ്ടെങ്കിൽ ഉടനെ വേറെന്തെങ്കിലും ചിന്തിക്കുക, അതിന് ചിന്ത കൊടുക്കാതിരിക്കുക, അതിന് ആലോചന കൊടുക്കാതിരിക്കുക. കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളെ വരിഞ്ഞു മുറുക്കും, നിങ്ങളെ നശിപ്പിക്കും. അത് നിങ്ങളെ ദീനിനെ തന്നെ, പല ആളുകളും അള്ളാഹുൽ മുസ്താൻ ദീന് തന്നെ ഉപേക്ഷിച്ചു പോയ അവസ്ഥകളുണ്ട്. എന്തുകൊണ്ട്? വസ്വാസ് പിടിച്ചത് കാരണത്താൽ. ആദ്യമൊക്കെ അവൻ കുറെ ശ്രമിക്കും, പിന്നെ അവന് സഹിക്കാൻ പറ്റാതെ അവൻ ദീൻ ഒഴിവാക്കും. അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് സഹോദര, നിനക്ക് സംശയമുണ്ടോ എന്ന സംശയമുണ്ടെങ്കിൽ അത് വസ്വാസാണ്. അതിന്റെ തെളിവ് എന്താണ്? ഇങ്ങനെ എന്തെങ്കിലും കാര്യം ചിന്തിക്കുമ്പോൾ തന്നെ നിന്റെ മനസ്സിങ്ങനെ പിടക്കാൻ തുടങ്ങും, നിന്റെ മനസ്സിൽ അത് ആലോചിക്കുമ്പോൾ തന്നെ പേടി തോന്നും, അത് വസ്വാസാണ്. അങ്ങനെ വരുന്നുണ്ട് എങ്കിൽ അത് മനസ്സിലാക്കുക, ആ ചിന്ത വസ്വാസിൽ നിന്ന് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ഇനം. നാലാമത്തെ ഇനം കുഫ്റുൽ ഇഅ്റാബ്. കുഫ്റുൽ ഇഅ്റാബ് ഇതാണ് കുഫ്റുൻ അക്ബറിന്റെ നാലാമത്തെ ഇനം. ഇഅ്റാബ് എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു കളയുക എന്നാണ്. അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് ഒരാൾ പൂർണ്ണമായി തിരിഞ്ഞു കളയുക, ഇതാണ് കുഫ്റുൽ ഇഅ്റാബ്. എങ്ങനെയാണ് കുഫ്റുൽ ഇഅ്റാബ് സംഭവിക്കുക? ഒരാൾ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് ഒന്നും പഠിക്കുന്നില്ല, തിരിഞ്ഞു നോക്കുന്നേയില്ല, ഖുർആൻ വായിക്കുന്നില്ല,
ഹദീസ് നോക്കുന്നില്ല, ദീനിന്റെ ഒരു കാര്യവും അവൻ ശ്രദ്ധിക്കുന്നില്ല. അവനങ്ങനെ മുസ്ലിമായി ജനിച്ച് അതുകൊണ്ട് അങ്ങനെ ജീവിച്ചു പോകുന്നു എന്നല്ലാതെ, പട്ടികകളിലൊക്കെ മുസ്ലിം എന്ന് എഴുതി വെക്കുമെന്നല്ലാതെ ഇസ്ലാമുമായി അവന് യാതൊരു ബന്ധവുമില്ല. അള്ളാഹുവിന്റെ ദീൻ അവൻ തീർത്തും പഠിക്കുന്നില്ല. അല്ലെങ്കിൽ പഠിക്കുകയാണെങ്കിൽ എങ്ങനെ പഠിക്കുക? ഏതെങ്കിലും സംസ്കാരത്തിന് എപ്പോഴെങ്കിലും കയറിയിരുന്ന അപ്പൊരുത്തൻ എന്തെങ്കിലും പറഞ്ഞു, അല്ലെങ്കിൽ അറിയാതെ പള്ളിയിലൊന്ന് കയറിപ്പോയി, അപ്പൊ എന്തോ കേട്ടുപോയി. ഇങ്ങനെ അവൻ ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ അടിസ്ഥാനങ്ങൾ അവൻ പഠിക്കാനിരിക്കുകയില്ല. തീർത്തും അവൻ ദീനിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞിരിക്കുകയാണ്. അവനെന്തോ വാപ്പയും ഉമ്മയെ പഠിപ്പിച്ചുകൊടുത്ത പണ്ടത്തെ എന്തൊക്കെ കാര്യങ്ങൾ അതങ്ങനെ ചെയ്തു പോവാന്നല്ലാതെ ദീനുമായി ബന്ധപ്പെട്ട് ഒന്നും പഠിക്കുന്നില്ല. ദീൻ അവൻ പ്രാവർത്തികമാക്കുന്നുമില്ല. എന്തോ പണ്ടെന്തോ ചെയ്തിരുന്നു എന്നതല്ലാതെ ഇന്ന് മിക്ക നാട്ടിലുള്ള മിക്ക ഖുറാഫാത്തുകളിൽ അകപ്പെട്ടവരും ഈ ഒരു പ്രശ്നം അവർക്ക് സംഭവിച്ചത് കൊണ്ടാണ് ശിർക്കിലും ബിദ്അത്തുകളിലും പെടുന്നത്. എന്തുകൊണ്ടാണ് അവർ ശിർക്കിൽ അകപ്പെട്ടിരിക്കുന്നത്? ദീന് പഠിക്കുന്നേയില്ല. ഇസ്ലാമിൽ ജനിച്ചുപോയി എന്നതുകൊണ്ട് അങ്ങനെ ജീവിക്കാനല്ലാതെ ദീന് പഠിക്കാൻ വേണ്ടി ഒരു നിമിഷം അവർ ശ്രമിക്കുന്നില്ല. പ്രത്യേകിച്ച് സഹോദരിമാരെ, നമുക്ക് ഈ അവസ്ഥ സഹോദരിമാരിൽ ഇത് കൂടുതലാണ്. ഒന്നും പഠിക്കൂല, അങ്ങനെ അടുക്കളത്തെ പണിയായിട്ട് രാവിലെ കഴിഞ്ഞു കൂടാന്നല്ലാതെ ഒന്നും ദീനിനെ കുറിച്ച് പഠിക്കാതിരിക്കുക എന്ന അവസ്ഥ ഒരു പരിധി വിട്ടധികമായി കഴിഞ്ഞാൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു കളയും ഒരുത്തനെ. വെറും ദുനിയാവ് എന്ന അവസ്ഥയിലേക്കായി കഴിഞ്ഞാൽ എന്താണ് അതിനുള്ള തെളിവ്? നമ്മൾ വെറുതെ പറയുന്നതല്ല, ഇതിനൊക്കെ ഓരോന്നിനും നമ്മൾ ഇവിടെ തെളിവ് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി സുമ്മ അഅറദ അൻഹാ. വമൻ അദ്ലം, ആരാണ് ഇതിനേക്കാൾ അതിക്രമിയായിട്ടുള്ളത്? മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി, അല്ലാഹുവിന്റെ ആയത്തുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കപ്പെട്ടതിന് ശേഷം ആ ആയത്തുകളിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞവനേക്കാൾ അതിക്രമിയായി മറ്റാരുണ്ട്? എന്നാൽ അതിനേക്കാൾ വലിയ ദുൽമ ചെയ്ത വേറെ ആളില്ല. അള്ളാഹുന്റെ ആയത്ത് അവന് പറഞ്ഞു കൊടുക്കും, തിരിഞ്ഞറിയാൻ അവനത് പഠിക്കാനില്ല. ഒരു ഖുർആൻ ഒന്നും അറിയില്ല, ഹദീസ് ഒന്നും അറിയില്ല, ഒരു നിയമം അറിയില്ല, ഇസ്ലാമിന്റെ പ്രാവർത്തികമാക്കാവുന്ന ഒരു കാര്യം അവൻ അറിയില്ല. ഇങ്ങനെ ദീനിൽ നിന്നൊരാൾ തിരിഞ്ഞു കളഞ്ഞാൽ അത് അവനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ നിന്ന് തന്നെ അവൻ പുറത്തു പോകാനുള്ള കാരണമാകും. നേരത്തെ പറഞ്ഞതുപോലെ കുഫ്റുൻ അക്ബർ എന്ന് പറഞ്ഞതിലാണ് ഈ കാര്യവും ഉൾപ്പെടുക. അഞ്ചാമത്തെ ഇനം, കുഫ്റുൻ അക്ബറിന്റെ അഞ്ചാമത്തെ ഇനം കുഫ്റുൻ നിഫാഖ് ആണ്. കുഫ്റുൻ നിഫാഖ് എന്ന് പറഞ്ഞാൽ കാപട്യത്തിലൂടെ സംഭവിക്കുന്ന കുഫ്റാണ്. ഇൻഷാല്ലാ അതിനെ കുറിച്ച് അടുത്ത ദർസിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുക. അടുത്ത ദർസ് നിഫാഖിനെ കുറിച്ചാണ്. ഈ ദർസിൽ ഇൻഷാല്ലാ കുഫ്റിന്റെ വലിയ ഇനങ്ങൾ, അതിൽ വലിയ ഇനമാണ് നിഫാഖ്, കാപട്യം ഉണ്ടാവുക. കാപട്യം അത് വിശദീകരിക്കേണ്ട കാര്യമാണ്. വലിയ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാപട്യം, അതിന്റെ ഇനങ്ങളും മറ്റും ഇൻഷാ അല്ലാ അടുത്ത ദർസിൽ നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. സഹോദരങ്ങളെ, കുഫ്റുൻ അക്ബറിന്റെ ഇനങ്ങളാണ് നമ്മൾ വിശദീകരിച്ചത്. അതിലൊന്നാമത്തെ കാര്യം കുഫ്റു തക്സീബാണ്, കളവാക്കുക എന്നതിലൂടെ സംഭവിക്കുന്നത് കുഫ്റാണ്. രണ്ട്, അഹങ്കാരത്തോടുകൂടി വിസമ്മതിക്കുന്നതിൽ നിന്ന് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് എതിരാകുന്നതിലൂടെ സംഭവിക്കുന്ന കുഫ്റാണ്. മൂന്നാമത്തേത്, സംശയം കൊണ്ടും അള്ളാഹുവിന്റെ ദീനിന്റെ അടിസ്ഥാനങ്ങളിൽ വ്യക്തമായ ഉറച്ച വിശ്വാസമില്ലാത്തത് കൊണ്ടും സംഭവിക്കുന്ന കുഫ്റാണ്. നാലാമത്തേത്, അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് പരിപൂർണമായി തിരിഞ്ഞു കളയുന്നത് കൊണ്ട് സംഭവിക്കുന്ന കുഫ്റാണ്. അഞ്ചാമത്തേത് കുഫ്റുൻ നിഫാഖാണ്. അത് ഇൻഷാ അള്ളാഹ് അടുത്ത തവണ നമ്മൾ വിശദീകരിക്കും. അടുത്ത അധ്യായം നിഫാഖിനെ കുറിച്ചാണ്, കാപട്യത്തെ കുറിച്ചാണ്. ഈ അഞ്ച് കാര്യങ്ങളും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫ്റാണ്. ഇതിന്റെ വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ, വിശദീകരണങ്ങൾ നമ്മുടെ നാട്ടിൽ തിരഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് ധാരാളം കാണാം. അതിൽ പലതും സഹോദരങ്ങളെ ഖേദകരമെന്ന് പറയട്ടെ, കൂടുതലും ബാധിക്കുന്നത് നമ്മുടെ യുവാക്കളെയും നമ്മുടെ ചെറിയ മക്കളെയുമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ആധുനിക സമ്പ്രദായങ്ങളുടെയും ടിവിയുടെയും മൊബൈലിന്റെയും ഒക്കെ അതിപ്രസരം കാരണം ഇത്തരം വഴികളിലൂടെയുള്ള കുഫ്ര് കുട്ടികൾക്കിടയിലേക്ക് വ്യാപകമായി കയറ്റിവെക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഏത് മതം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല, ഒരു പ്രത്യേക മതത്തിന് പ്രത്യേകിച്ച് ഒരു കുഴപ്പമൊന്നുമില്ല എന്നൊക്കെയുള്ള ചിന്തകൾ അടിസ്ഥാനങ്ങളായി നമ്മുടെ മക്കളുടെ മനസ്സിൽ ആളുകൾ വെച്ചുകൊടുക്കാൻ എന്തിനധികം രക്ഷിതാക്കൾക്ക് തന്നെ തിരിച്ചു പറയാനും പേടിയാണ്. അങ്ങനെ കുട്ടികൾ എന്തെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു പറയാൻ വാപ്പാക്കും വാക്കും പേടിയാണ്. കാരണം അത്രമാത്രം ആളുകളുടെ മനസ്സിലേക്ക് ഇത്തരം ചിന്തകൾ കയറിപ്പറ്റുകയാണ്. സഹോദര, നമ്മുടെ ദീൻ പഠിക്കുക എന്നത് നാം അതിൽ നിന്ന് പിന്നോട്ടു പോയാൽ സംഭവിക്കുന്ന പ്രയാസങ്ങളിൽ പെട്ടതാണ് ഇത് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഗൗരവത്തിൽ ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഈ പറഞ്ഞതിൽ പലതും നമ്മുടെ ആളുകൾക്കിടയിലേക്ക് അറിയാതെ കയറി വന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ പെട്ടതാണ്. അസാനി, രണ്ടാമത്തേത് കുഫ്റുൻ അസ്ഗർ, ചെറിയ കുഫ്റാണ്. ഞാൻ നേരത്തെ അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാത്ത കാര്യമാണ്. അത് സംഭവിച്ചവർക്ക് അള്ളാഹു അവന്റെ തിന്മകൾ ഉദ്ദേശിച്ചാൽ പുറത്തു കൊടുത്തേക്കാം, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാം. അവന് സ്വർഗത്തിൽ പിന്നീട് എപ്പോഴെങ്കിലും പ്രവേശിക്കാൻ കഴിയുന്നതാണ്. നരകത്തിൽ ഒരിക്കലും അവൻ ശാശ്വതനാവുക എന്നത് കുഫ്റുൻ അക്ബർ മാത്രമാണ്, കുഫ്റുൻ അസ്ഗർ മാത്രമാണ് അവന് സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ ഉണ്ടാവുകയില്ല. വഹുവൽ കുഫ്റുൽ അമലി, എന്താണ് ഈ കുഫ്റുൻ അസ്ഗർ എന്ന് പറഞ്ഞാൽ, വഹുവൽ കുഫ്റുൽ അമലി, അത് പ്രവർത്തനത്തിൽ സംഭവിക്കുന്ന കുഫ്റാണ്, വിശ്വാസത്തിൽ സംഭവിക്കുന്നതല്ല. മിസ്ലു കുഫ്റിൻ നിഅമ, ഉദാഹരണത്തിന് കുഫ്റുൻ നിഅമ പോലെ. എന്താണ് ഈ കുഫ്റുൻ നിഅമ? അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കുക, അതിനോട് നന്ദി കേട് കാണിക്കുക, അതിനെ തള്ളി പറയുക എന്നത് കുഫ്റുൻ നിഅമ. അത് കുഫ്റുൻ അസ്ഗറാണ്, കുഫ്റുൻ അസ്ഗറാണ്. ഉദാഹരണത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ ഇകഴ്ത്തി പറയുക, ചെറുതാക്കി കാണിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഹുദൈബിയ സന്ധിയുടെ ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്നയിടത്ത് മഴ പെയ്തു. രാവിലെ ആയപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഇന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, അസ്ബഹ മിൻ ഇബാദി മുഅ്മിനും ബി വ കാഫിറും ബി, എന്റെ അടിമകളിൽ ചില ആളുകളിൽ നിന്ന് നേരം പുലർന്നിരിക്കുന്നത് എന്നെ വിശ്വസിക്കുന്നവരായിക്കൊണ്ടാണ്, വേറെ ചില ആളുകൾ നേരം പുലർന്നിരിക്കുന്നത് എന്നെ നിഷേധിക്കുന്നവരായിക്കൊണ്ടാണ്. ആരാണ് എന്നെ വിശ്വസിക്കുന്നവരായി നേരം പുലർന്ന ആളുകൾ? അവർ പറഞ്ഞു, മുതർനാ ബിഫദ്ലില്ലാഹി വറബ്ബി റഹ്മത്തെ, അള്ളാഹുവിന്റെ ഔദാര്യത്താലും അവന്റെ കാരുണ്യത്താലും ഞങ്ങൾക്ക് മഴ ലഭിച്ചു എന്ന് പറഞ്ഞവർ മുഅ്മിനീങ്ങളാണ്. എന്നാൽ ഇന്ന നക്ഷത്രം കാരണത്താൽ, ഇന്ന വാവായത് കാരണത്താൽ മഴ ലഭിച്ചു എന്ന് പറഞ്ഞ ആളുകൾ അവർ എന്നെ നിഷേധിച്ച ആളുകളാണ്. അവിടെ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിൽ പുറത്തു പോകുന്ന കുഫ്റല്ല. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലെ ആൾക്കാർ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് കർക്കിടവാവിന്റെ മഴയാണ് എന്ന് പറയും. അവരുടെ ആ വർത്തമാനം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന കർക്കിടവാവ് അല്ലെങ്കിൽ ആ നക്ഷത്രം മഴ പെയ്യിപ്പിച്ചു എന്നല്ല, മറിച്ച് ഈ സമയത്ത് ലഭിക്കേണ്ട മഴയാണ് ഇത് എന്ന്. പക്ഷേ ആ വാക്ക് ഒരു നിലക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ മറപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ ചില ആളുകൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ തള്ളി പറയും. ഉദാഹരണത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, വഷ്കുറൂനി വലാ തക്ഫുറൂൻ, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുക, നന്ദി കേട് കാണിക്കാൻ പാടില്ല. എന്താ നന്ദി കേട് കാണിക്കാന്ന് പറഞ്ഞാൽ, അള്ളാഹ് തന്ന അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനെ ധിക്കരിക്കുക. അള്ളാഹു അവന് സമ്പത്ത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അവനെ ഹറാമു ചെയ്യുക, ആളുകളെ ഉപദ്രവിക്കുക, അത് കുഫ്റാണ്. വലിയ കുഫ്റാണോ? അല്ല. അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ നിഷേധിക്കുക എന്ന ചെറിയ കുഫ്റാണ്, കുഫ്റുൻ നിഅമ എന്നതിലാണത് പെടുക. അതിന് ധാരാളം ഉദാഹരണങ്ങൾ വേറെയും ഉണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കുക എന്ന ഈ കുഫർ, അത് ചെറിയ കുഫ്റാണ്. എന്ന ഒരാൾ പറയുകയാണ്, എനിക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ വീടാകട്ടെ സൗകര്യം ഒന്ന് അള്ളാഹ് എന്നല്ല ഞാൻ മാത്രം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാലോ, അത് ചെറിയ കുഫ്റാണോ വലിയ കുഫ്റാണോ? വലിയ കുഫ്റാണ്, ഇസ്ലാമിന് പുറത്തു പോകുന്ന കാര്യമാണ്. എന്നാൽ ഒരാൾ പറയുകയാണ്, അള്ളാഹുവിനെ മറക്കുന്ന രൂപത്തിൽ, വിസ്മരിക്കുന്ന രൂപത്തിൽ, അള്ളാഹിനെ തന്നെന്നൊക്കെ അവൻ അറിയാം, പക്ഷെ അവൻ എന്നാ പറയാൻ, ഞാൻ എന്റെ കഴിവ് കൊണ്ട് ഉണ്ടാക്കിയതാണ്, കണ്ടില്ലേ എന്റെ ഇൽമു കൊണ്ട് എന്റെ അറിവ് കൊണ്ട് എനിക്ക് കിട്ടിയതാണ് ഇതൊക്കെ. അവനോട് നീ ചോദിക്കുക, അപ്പൊ അള്ളാഹിനെ നീ മറക്കണം? അല്ല, അള്ളാഹ് എന്നൊക്കെ തന്നെ അള്ളാഹിനെ നിഷേധിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് കുഫ്റുൻ അസ്ഗറാണ്. അള്ളാഹുവിനെ വിസ്മരിക്കുന്ന സംസാരങ്ങൾ, ഇത് കുഫ്റു നസ്ഗറിൽപ്പെട്ടതാണ്. അതുപോലെ മറ്റനേകം കുഫ്റു നസ്ഗറുകളുണ്ട്. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിബാബുൽ മുസ്ലിമി ഫിസ്ഖുൻ വഖിതാലുഹു കുഫർ. മുസ്ലിമിനെ ചീത്ത വിളിക്കുക എന്നത് അത് ഫിസ്ഖാണ്, വൃത്തികേടാണ്, തിന്മയാണ്, മോശത്തരമാണ്. വഖിതാലുഹു, മുസ്ലിമിനെ കൊല്ലുക എന്നതോ കുഫ്റുൻ, അത് കുഫ്റാണ്. ആ പറഞ്ഞ കുഫ്ർ ഇസ്ലാമിന് പുറത്തു വന്ന കുഫ്റാണോ? ഒരിക്കലുമല്ല. അവിടെ പറഞ്ഞ കുഫ്ർ ചെറിയ കുഫ്റാണ്. അതായത് അത്ര ഗുരുതരമായ തിന്മയാണത്. അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞു, ലാ തർജിഉ ബഅദി കുഫാറൻ യദ്രിബു ബഅദുക്കും റിഖാബ ബഅദ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പരസ്പരം കഴുത്തറുക്കുന്ന കാഫിരീങ്ങളായി നിങ്ങൾ മാറാൻ പാടില്ല. അതിന്റെ അർത്ഥം നിങ്ങൾ ഇസ്ലാമിന്ന് പുറത്തു പോരുത് എന്നല്ല. പിന്നെ പരസ്പരം കഴുത്തറുത്ത് കാഫിരീങ്ങളുടെ സ്വഭാവത്തിലേക്ക് നിങ്ങൾ എത്തരുത്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ കാഫിരീങ്ങളെ പോലെ തോന്നിക്കരുത്. അള്ളാഹുൽ മുസ്താൻ എന്ന് നമ്മളെ അവസ്ഥ എന്താണ് അല്ലെ? അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞ അതേ അവസ്ഥകളിൽ പലതും നമുക്ക് എത്തിയിരിക്കും. നിങ്ങളൊരിക്കലും മുശ്രിക്കീങ്ങളെ പോലെ ആകരുത്. തങ്ങളുടെ ദീൻ അതിനെ ചിന്ന ഭിന്നമാക്കുകയും അഭിപ്രായ ഭിന്നതയിലാവുകയും ചെയ്ത ആളുകളെ പോലെ, കക്ഷികളായി പിരിയുകയും ചെയ്തവരെ പോലെ നിങ്ങൾ ആവാൻ പാടില്ല. വലാ തകൂനു മിനൽ മുശ്രിക്കീൻ അല്ലദീന ഫർറഖൂ ദീനഹും. തങ്ങളുടെ ദീനിനെ ചിന്ന ഭിന്നമാക്കിയ മുശ്രിക്കുകളെ പോലെ നിങ്ങൾ ആകാൻ പാടില്ല. അതൊക്കെ എന്താണ്? വലിയ കുഫറല്ല, പക്ഷേ ചെറിയ കുഫറാണ്. അത് കുഫാറുകളുടെ സ്വഭാവങ്ങളിലും രീതികളിലും പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ അതിന് ഉദാഹരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വന്നതുപോലെ അവിടുന്ന് പറഞ്ഞു, രണ്ട് കാര്യങ്ങൾ എൻ്റെ ഉമ്മത്തിൽ ഉണ്ടായിരിക്കും, അത് അവരുടെ അടുക്കലുള്ള കുഫറിൻ്റെ സ്വഭാവങ്ങളിൽ പെട്ടതാണ്. വലിയ കുഫറല്ല, പിന്നെ കുഫറിൻ്റെ സ്വഭാവത്തിൽ പെട്ടതാണ്. എന്താണത്? ഒന്ന്, അത്താനു ബിൽ അൻസാബ്, ജനങ്ങളുടെ തറവാടിനെ ആക്ഷേപിക്കുക എന്നത്. അവൻ്റെ തറവാട് അമ്മക്കറിയില്ല അത് എന്ന് പറയാം. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്താനു ബിൽ അൻസാബ്. അതുപോലെ തന്നെ രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ ഫഖ്റു ബിൽ അഹ്സാബ്, തങ്ങളുടെ സ്വന്തം തറവാട് കൊണ്ട് പൊങ്ങച്ചം പറയാൻ. ഏയ്, നമ്മളെ തറവാട് എന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ പൊങ്ങച്ചം കാണിക്കാൻ, ഇത് കുഫ്റുൻ അസ്ഗറിൽ പെട്ടതാണ്. അതുപോലെ തന്നെ കുഫ്റിൽ ഉൾപ്പെടുന്ന, കുഫ്റുൻ അസ്ഗറിൽ പെടുന്ന മറ്റനേകം കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. അതിൽ പെട്ടതാണ് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഇദാ ഖാല അഹദുക്കും ലി അഖീഹി യാ കാഫിർ ഫഖദ് ബാഅ ബിഹി അഹദുഹുമ. നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ സഹോദരനെ എടാ കാഫിർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ, ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ അവനെ കാഫിർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ, രണ്ടിലൊരാൾ ആ വാക്ക് അവൻ്റെ മേൽ പതിച്ചിരിക്കുന്നു, അത് കുഫ്റുൻ അസ്ഗറാണ്. വേറൊരു മുസ്ലിമിനെ പോയി കാഫിർ എന്ന് വിളിക്കാം, അങ്ങനെ വിളിക്കുക എന്നത് വിളിച്ചു കഴിഞ്ഞാൽ ആ വാക്ക് അവനിലേക്ക് തന്നെ തിരിച്ചു വരും. അവനൊക്കെ തിരിച്ചു വരുന്ന നമുക്ക് കാഫിറായി, വലിയ കാഫിറായി എന്നല്ല, മറിച്ച് അവനിൽ കുഫ്റുൻ അസ്ഗർ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഒരാൾ പറയണം, ഒരു മുസ്ലിമിനെ കാഫിർ എന്ന് വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നൊരാൾ പറഞ്ഞാലോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനയെ അവൻ ധിക്കരിച്ചു, നിഷേധിക്കുകയും ചെയ്തു എന്നതുകൊണ്ട് അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു, അത് വേറെ കാര്യം. അപ്പോൾ ഇങ്ങനെയാണ് കുഫ്റുൻ അസ്ഗറിന്റെ ഇനങ്ങൾ. ഇത് നാം പഠിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ്. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല അവനോട് നമ്മൾ ധാരാളമായി പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് ഇസ്ലാമിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുക എന്നതും, കുഫ്റിന്റെ വഴികളിൽ നിന്ന് നമ്മെ അകറ്റി നിർത്തുക എന്നതും. അള്ളാഹുവാണ് അതിന് തൗഫീഖ് നൽകുന്നവൻ. وهذا والله تعالى اعلم بالصواب وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه وسلم.